സന്തോഷ് എച്ചിക്കാനം, കൊമാല. കഥ ഒന്ന്, റോഡിൽ പാലിക്കേണ്ട നിയമങ്ങൾ. ഫാമിലി കോർട്ടിൽ ഒരു ഡൈവേഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്ത് 2 മാസത്തെ നീണ്ട അവധിയിൽ പ്രവേശിച്ച രവിചന്ദ്രൻ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ തൻ്റെ വായനാമുറിയിൽ തന്നെ കഴിച്ചുകൂട്ടി. വിശക്കുമ്പോൾ മാത്രം പുറത്തിറങ്ങി. വിവാഹത്തിന് മുൻപ് പലപ്പോഴായി വാങ്ങിവെച്ച പുസ്തകങ്ങൾ ആവേശത്തോടെ തീർത്തുകൊണ്ടിരിക്കെ പതിവായിട്ടുള്ള ഹോട്ടൽ ഭക്ഷണം അയാളുടെ ഉദരത്തിൽ കാറ്റും കോളും സൃഷ്ടിച്ചു. സക്രിയയുടെ ഹൃദയതാരകം എന്ന കഥയിലെ സുകുമാരനെ പോലെ ക്ലോസറ്റിനുമേൽ താൻ ഒരു വലിയ ഇരമ്പലായി മരിച്ചു പോകുമോ എന്നു വരെ അയാൾ പേടിച്ചു. രാത്രി ഇത്തിരി പൊടിയരിക്കഞ്ഞ് കുടിക്കാമെന്ന് സമാധാനിച്ച് അയാൾ അടുക്കളയിലേക്ക് ചെന്നു. അവിടെ വല്ലാത്തൊരു നിശബ്ദത ഇരുളുമായി കെട്ടുപിണഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. ഓരോ പാത്രങ്ങളും കഴുകി വെളുപ്പിച്ച സ്വന്തം ഏകാന്തതയിൽ ചുണ്ടുകൾ ചേർത്ത് പിടിച്ച് മുഖം താഴ്ത്തി മിണ്ടാതെ നിൽക്കുകയാണ്. അഖില ദിവസങ്ങളായി ഈ വീട്ടിൽ ഇല്ല എന്ന സത്യം രവിചന്ദ്രൻ്റെ മനസ്സിനെ അമർത്തിയത് അപ്പോഴാണ്. പാത്രങ്ങൾക്കിടയിൽ ഒരുപാട് നേരം പരതിയതിനു ശേഷമാണ് ഒരാൾക്ക് മാത്രം അരി തിളപ്പിക്കാൻ പാകത്തിൽ ഒരു പ്രഷർ കുക്കർ രവിചന്ദ്രൻ കണ്ടെത്തിയത്. അതിൻ്റെ മൂടി തുറക്കാൻ ശ്രമിച്ചതും പാത്രങ്ങളുടെ ശക്തമായ പ്രതിഷേധം അയാൾക്ക് ബോധ്യപ്പെട്ടു. തുടർന്ന് പ്രഷർ കുക്കറും രവിചന്ദ്രനും തമ്മിൽ മാർബിൾ തണുപ്പിൽ കിടന്ന് ശക്തമായ മൽപ്പിടുത്തം തന്നെ നടന്നു. ഒടുവിൽ പരാജയം സമ്മതിച്ച് ഭിത്തിയോട് ചേർന്ന് നിന്ന് അയാൾ കുറേ നേരം കിതച്ചു. കാലുകളിലൂടെ ഒഴുകിയ വിയർപ്പ് തുള്ളികളായി നിലത്ത് വീണു. അയാൾ തൊട്ട പാത്രങ്ങൾ എല്ലാം ഗ്രാനൈറ്റ് പലകയിൽ അള്ളിപ്പിടിച്ച് അരി വേവിക്കാനുള്ള ഉദ്യമത്തെ കൂട്ടത്തോടെ ബഹിഷ്കരിച്ചു. തുറന്നു വെച്ച ടാപ്പുകൾ പരിഹാസത്തോടെ ചൂളം കുത്തി. പാത്രങ്ങൾ നിഗൂഢമായൊരു നോട്ടം തമ്മിൽ തമ്മിൽ എറിഞ്ഞ് തനിക്ക് നേരെ ഞൊടിയിട കൊണ്ട് ഒരു സംഘടിത ശക്തിയായത് രവിമാഷിൻ്റെ സമനില തെറ്റിച്ചു. തലമുടി മാന്തിപ്പറിച്ച് അയാൾ അലറി. എനിക്ക് വിശക്കുന്നു. കിടന്ന് കാറാതെ മനുഷ്യ, മിക്സി ശാസിച്ചു. താൻ പോയി ആ പെങ്കൊച്ചിനെ വിളിച്ചോണ്ട് വാ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. അതിന് വേറെ ആളെ നോക്കണം. ഇത് ഞങ്ങളുടെ കുടുംബക്കാര്യം, നീ ഇടപെടേണ്ട, രവിചന്ദ്രൻ്റെ താക്കിയത്. അത് കളസാറേ, പ്രഷർ കുക്കർ ഇടപെട്ടു. നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഞ്ഞി വേവിച്ചവളാണ് ഞാൻ. അതൊക്കെ ശരി, പക്ഷേ ഏത് നേരത്തും ടി വി കാണുകയും തിന്നുകയും മാർജിൻ ഫ്രീ മാർക്കറ്റിൽ പോവുകയും ആഴ്ചപ്പതിപ്പുകളിലെ റെസിപ്പി വെട്ടിയെടുത്ത് പാചകക്കസരത്ത് നടത്തുകയും ചെയ്യുന്നതാണ് ജീവിതമെന്ന് വിചാരിക്കുന്ന ഒരു പെണ്ണിൻ്റെ കൂടെ ഇങ്ങനെ എത്ര നാൾ കഴിയാനൊക്കും? അഖിലയും രവിചന്ദ്രനും തമ്മിൽ വായനമുറിയിൽ വെച്ചുണ്ടായ വാക്കേറ്റം ഉരുളിയുടെ മനസ്സിൽ മെല്ലെ തെളിഞ്ഞു വന്നു. നോക്കൂ അഖില, രവിചന്ദ്രൻ ഭാര്യയെ തൻ്റെ വായനമുറിയിലേക്ക് ക്ഷണിച്ചു. ഇത് മുഴുവൻ പുസ്തകങ്ങളാണ്. ഈ ടി വിക്ക് മുന്നിൽ പോപ്കോണും കുറിച്ചിരിക്കുന്ന നേരത്ത് ഇതൊക്കെ എടുത്തുനിന്ന് നോക്കിയാൽ നിനക്ക് കുറച്ചുകൂടി സീരിയസ് ആകാൻ പറ്റും. ആ, ഇത്രയൊക്കെ സീരിയസ്നെസ് മതി. അഖില വാൽക്കനാടിയിലേക്ക് ചാനൽ മാറ്റി രവിമാഷയെ നോക്കി. നീയിപ്പോൾ വെറും അഖിലയല്ല, അയാൾ പറഞ്ഞു. പിന്നെ അവൾ ഭർത്താവിൻ്റെ നേരെ ആശ്ചര്യത്തോടെ നോക്കി. രവിചന്ദ്രൻ്റെ ഭാര്യയാണ്. അയാളൊരു ഫിലോസഫി അധ്യാപകനാണ്, എഴുത്തുകാരനാണ്. പക്ഷേ ഞാൻ അഖിലയാണ്. എടി, രവിമാഷിൻ്റെ ശബ്ദം കനത്തു, 5 ശമ്പളത്തിൻ്റെ തണലത്ത് നിൽക്കുമ്പോൾ നിനക്കൊക്കെ ജീവിതം കോണ്ടിനെൻ്റൽ ഡിഷ് പോലെ രുചികരമായിട്ട് തോന്നും. മധ്യവർഗത്തിൻ്റെ പൊതു സ്വഭാവം. ഈ ലോകത്ത് കോണ്ടിനെൻ്റൽ ഫുഡ് കഴിക്കുന്നവർ മാത്രമല്ല, നാനാതരം വേവലാതികളുമായി നട്ടം തിരിയുന്ന ഒരുപാട് മനുഷ്യരുമുണ്ട്. അവരെക്കുറിച്ചൊക്കെ വല്ലപ്പോഴും ഓർത്ത് ഇത്തിരി സങ്കടപ്പെടുന്നതൊക്കെ നല്ലതാ, മനസ്സ് നന്നാവൂ. 2 വിട്ടപ്പോഴേക്കും ഫിറ്റായി, അഖില കളിയാക്കി. രവീന്ദ്രൻ റിമോട്ട് പിടിച്ചു വാങ്ങി ടി വി ഓഫ് ചെയ്തു. എടി, ആ ജനാല തുറന്നു നോക്ക്, അപ്പോൾ കാണാം റിയൽ ലൈഫ്. റിയൽ ലൈഫ് തേങ്ങാക്കുല, അങ്ങേലെ മേജർ സാറിൻ്റെ വീട് കാണാം. എടി, ഇടിച്ച് നിൻ്റെ, രവിമാഷ് കയ്യൊങ്ങി. അടിച്ചു നോക്ക്, അപ്പോൾ കാണാം. അഖില 2 മുന്നോട്ട് വന്നു. കുറേ നേരമായാലും നിങ്ങളിവിടെ കിടന്ന് ഷോ കാണിക്കാൻ തുടങ്ങിയിട്ട്. എഴുത്ത്, വായന, സമൂഹം, പ്രതിബദ്ധത എനിക്കൊന്നും അറിയില്ല, സമ്മതിച്ചു. എങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് കാർ ഓടിക്കാൻ അറിയാമോ? ഫ്യൂസായ ബൾബ് മാറ്റിയിടാൻ അറിയാമോ? മൊബൈലിൽ വിളിച്ചൊരു ടിക്കറ്റ് റിസർവ് ചെയ്യാൻ അറിയാമോ? രവിചന്ദ്രൻ മരവിച്ചുപോയി. ലഹരി ചൂടുള്ള തറയിൽ വെള്ളമൊഴിച്ചതുപോലെ ആറിപ്പോയി. അയാൾ ഒന്നും മിണ്ടാതെ മൂക്കിൻ്റെ അറ്റം തടവിക്കൊണ്ട് നിന്നു. വലിയ വർത്തമാനം പറയല്ലേ. അഖില എഴുന്നേറ്റ് കാറിൻ്റെ കീ എടുത്ത് പോർച്ചിലേക്ക് ഇറങ്ങി. രവിചന്ദ്രൻ്റെ മൗനത്തെ ഒരു മുസമ്പിയേക്കാൾ നിർദ്ദയമായി ഉടച്ചുകൊണ്ട് ഓൾട്ടോ ഗേറ്റ് കടന്നുപോയി. ഗുഡ് ബൈ, നിങ്ങൾ അല്ലെങ്കിലും അവളുടെ പക്ഷത്താണെന്നറിയാം. രവിചന്ദ്രൻ പുച്ഛത്തോടെ പാത്രങ്ങളെ നോക്കി. തൊട്ടും പിടിച്ചും കഴുകി വെളുപ്പിച്ചും നിലത്തിട്ട് ചിരിപ്പിച്ചും അവൾ നിങ്ങളെ വശീകരിച്ചു കഴിഞ്ഞല്ലോ. നിങ്ങൾ പാത്രങ്ങൾ സാധാരണ പെണ്ണുങ്ങളെപ്പോലെയാണ്. പുറമേയുള്ള ഇത്തരം ഇക്കിളി മതി. ആഴത്തിലുള്ള ചിന്തകളോ സ്നേഹമോ മനസ്സിലാക്കാനുള്ള സെൻസിബിലിറ്റി നിങ്ങൾക്കില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ ഇമ്മാതിരി വർത്തമാനം പറയില്ല. അഖില ചോദിച്ചതിൽ എന്താ തെറ്റ്? തനിക്ക് കാറോടിക്കാൻ അറിയാമോ? വർക്ക് ഏരിയയുടെ മൂലയിൽ നിന്നും വാഷിംഗ് മെഷീൻ വിളിച്ചു ചോദിച്ചു. മിണ്ടാതെ അവിടെയെങ്ങാനും ഇരിക്കുന്നതാണ് നിനക്ക് നല്ലത്. രവീന്ദ്രൻ കൈ ചുരുട്ടി. വാഷിംഗ് മെഷീൻ ഒന്ന് പേടിച്ചു, എങ്കിലും അത് പറഞ്ഞു. ഒരാൾ പറയുന്നത് കേൾക്കാനുള്ള സഹനശേഷിയെങ്കിലും കാണിക്കണം മിസ്റ്റർ. ഈ പ്രശ്നങ്ങൾ ഇത്രയും വഷളാക്കിയത് നിങ്ങൾ ഒറ്റ ഒരുത്തനാ. നിങ്ങൾ വായിക്കുന്നു, എഴുതുന്നു. അവൾ വായിക്കുന്നില്ല, എഴുതുന്നില്ല, പക്ഷെ കാറോടിക്കുന്നു. അതിലുപരി നന്നായി ഭക്ഷണം ഉണ്ടാക്കുന്നു. ഓരോരുത്തർക്കും അവരവരുടെ കഴിവും കഴിവുകേടുകളുമുണ്ട് മിസ്റ്റർ. ക്രിയേറ്റിവിറ്റിയും ഡ്രൈവിങ്ങും തമ്മിൽ കൂട്ടിക്കലർത്തല്ലേ? രവിചന്ദ്രൻ ഒച്ച വെച്ചു. നിങ്ങൾക്കറിയോ, ലോകപ്രശസ്ത ചലച്ചിത്രകാരൻ അഖില കുറാസോവയ്ക്ക് നേരാമണ്ണം ടെലിഫോൺ റിസീവർ പിടിക്കാൻ അറിയില്ലായിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീർ ഡ്രൈവറായിരുന്നു. പോട്ടെ, കേരളത്തിലെ മൊത്തം എഴുത്തുകാരെടുത്താൽ എത്ര പേർക്ക് ബൈക്ക് ഓടിക്കാൻ അറിയാം? വിരലിൽ എണ്ണാവുന്നവർക്ക് മാത്രം. ജീനിയസുകളെ വിലയിരുത്തുമ്പോൾ ഇതൊന്നും കഴിവുകേടായി കാണരുത്. വെറുതെ വാചകമടിക്കല്ലേ, കാസറോൾ ചൂടായി. വണ്ടി ഓടിക്കാനും ഇത്തിരി കാലിബറൊക്കെ വേണം. ധൈര്യവും. നിങ്ങളെപ്പോലെയുള്ള സ്വപ്നജീവികളായ എഴുത്തുകാർക്ക് ഇത് രണ്ടുമില്ല. ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അഖില കൊച്ചി ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആഹാ, അവൾ അതൊക്കെ പറഞ്ഞാ? രവിചന്ദ്രൻ സ്വയം പിറുപിറുത്തു. എടി, നിൻ്റെ കൂടെ മുൻസീറ്റിലിരിക്കുമ്പോൾ എനിക്കൊരു അഭിമാനമൊക്കെ തോന്നിയിരുന്നു. പക്ഷെ നിൻ്റെയൊക്കെ ഉള്ളിലിരിപ്പ്, പുച്ഛം, ഇതൊക്കെ എനിക്കിപ്പോഴല്ലേ പിടികിട്ടിയത്. ഒന്ന് പോ മാഷേ, പ്രഷർ കുക്കർ രംഗത്ത് വന്നു. അഖില ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഉള്ളിലുള്ള കോംപ്ലക്സ് പുറത്ത് കാണിക്കാതെ ഞാൻ ഈ ലോകത്തൊന്നുമല്ലെന്ന മട്ടിൽ ഒരു പേപ്പർ ബാഗ് എഡിഷനും തുറന്നു വെച്ചുകൊണ്ടുള്ള നിങ്ങളുടെ ഇരിപ്പിൽ പെട്ടെന്ന് പിടികൊടുക്കാത്ത ഒരു കള്ളത്തരമുണ്ടായിരുന്നു, ശരിയല്ലേ? രവീന്ദ്രൻ ആകപ്പാടെ ചൊറിഞ്ഞു വന്നു. അയാൾ പ്രഷർ കുക്കറിനെ രണ്ടായി പൊളിച്ചെടുത്ത് എച്ചിൽ പാത്രങ്ങളുടെ കൂടെ സിങ്കിലിട്ടു. കിടക്കവിടെ തോന്നിവാസി, വെറും 2 മാസം രവിചന്ദ്രൻ്റെ കാർ ഈ ഗേറ്റ് കടന്നു വന്നിരിക്കും. വാചകമടിക്കാതെ മാഷേ, നമുക്ക് കാണാം. പാത്രങ്ങൾ കൂട്ടത്തോടെ വെല്ലുവിളിച്ചു. കാണാം, രവീന്ദ്രൻ തിരിഞ്ഞു നടന്നു. കഴുത്ത് ഒരു ടീഷർട്ടിനകത്തേക്ക് കയറ്റി രവീന്ദ്രൻ പുറത്തിറങ്ങി. പാട്ടിരാക്കൽ മദർ ഡ്രൈവിംഗ് സ്കൂളിലേക്ക് പോകും വഴി ഓട്ടോവിലിരുന്ന് അയാൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഡ്രൈവിംഗ് പഠനം യാത്രകളെ കൂടുതൽ സ്വകാര്യവൽക്കരിക്കാനോ ആനന്ദപ്രദമാക്കാനോ വേണ്ടിയുള്ള സാഹസമല്ല, മറിച്ച് അഖിലയെപ്പോലെയുള്ള ഒരുത്തിയുടെ മെട്രോപൊളിറ്റൻ ജീവിത ബോധത്തെ കരിയില പോലെ പറത്തി ബഹുദൂരം പിന്നിലാക്കാനുള്ള മത്സരമാണ്. സാറിനെ ഞാൻ മുൻപ് കണ്ടിട്ടുണ്ട്, പാട്ടിരാക്കൽ മദർ ഡ്രൈവിംഗ് സ്കൂൾ അധ്യാപകൻ രാമകൃഷ്ണൻ പറഞ്ഞു. താടിയുള്ള 50 പ്രായം തോന്നിക്കുന്ന മെലിഞ്ഞ മനുഷ്യൻ, നിരന്തരമായ പുകവലി കാരണം ചെമ്പിച്ചുപോയ കണ്ണുകളിൽ എല്ലാറ്റിനെയും ലാഘവത്തോടെ കാണുന്ന ഒരാളുടെ സ്ഥൈര്യമുണ്ട്. ഒരു പുതിയ കസ്റ്റമറായിട്ടുകൂടി തന്നോട് അനാവശ്യമായ ഭവ്യതയൊന്നും രാമകൃഷ്ണൻ കാണിക്കുന്നില്ല. സാഹിത്യ അക്കാദമിയുടെ ഫ്രണ്ടിലെ ഹീറോ ഹോട്ടലിൽ ചായ ഗ്ലാസ് വീണ് പൊട്ടുന്നത് കേട്ടാൽ ഞാൻ നോക്കിയത്. അപ്പോൾ ദേ നിൽക്കണു സാറ്, മീര ജാസ്മിൻ്റെ ഒരു പടം ഉണ്ടല്ലോ, എന്തുട്ടാ അതിൻ്റെ പേര്? ആ, പാടമൊന്നൊരു നെലോളി. അത് കൊള്ളില്ല എന്ന് പറഞ്ഞവൻ്റെ കഴുത്തുമ്മ പിടിച്ച് സാറൊരു തള്ളു തള്ളി. കൗണ്ടറിൽ നിന്ന് അശോകൻ വന്ന് പിടിച്ചപ്പോഴാണ് സാറടങ്ങിയത്. സാധാരണ നമ്മളെന്നും പോലെയല്ലല്ലോ ബുദ്ധിജീവികളുടെ പിടിവിട്ട മെരുക്കാൻ ഇത്തിരി പാടാ. രവിചന്ദ്രന് ജാള്യം തോന്നി. അയാൾ നിലത്ത് നോക്കി നിന്നു. വണ്ടി ഓടിക്കണതൊക്കെ ഒരു സ്കില്ലാ സാറേ, രാമകൃഷ്ണൻ പറഞ്ഞു. എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല, സാറ് തെറ്റിദ്ധരിക്കരുത്. രാമകൃഷ്ണൻ നഖങ്ങളിലെ ഗ്രീസ് തുടച്ച് ചില മുന്നൊരുക്കങ്ങൾ നടത്തി. 10-25 എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയാ, ഈ ലോകത്ത് ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പറ്റാത്ത 2 ജാതിയുള്ളൂ. ഒന്ന് മന്ദബുദ്ധികൾ, മറ്റേത് ബുദ്ധിജീവികൾ. രാമകൃഷ്ണൻ്റെ കണ്ടെത്തലുകൾ രവീന്ദ്രൻ ഞെട്ടലുണ്ടാക്കി. ആദ്യത്തെ കൂട്ടർക്ക് ഒരു വസ്തു അറിയില്ല, അതുകൊണ്ട് നോ കൺഫ്യൂഷൻ. മറ്റവർക്കാണെങ്കിൽ സംശയം ഒഴിഞ്ഞിട്ട് നേരവും ഇല്ല. ഫലത്തിൽ 2 വണ്ടി എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടിക്കും, അത്ര തന്നെ. രവീന്ദ്രൻ അഡ്വാൻസ് എടുത്ത് രാമകൃഷ്ണന് കൊടുത്തു. പിറ്റേന്ന് കാലത്ത് മദർ ഡ്രൈവിംഗ് സ്കൂൾ എന്നെഴുതിയ നീല അംബാസഡർ ഗേറ്റിൽ വന്ന് ഹോണടിക്കുമ്പോൾ രവീന്ദ്രൻ ചെരുപ്പിൻ്റെ സ്ട്രാപ്പ് കെട്ടിക്കൊണ്ട് സിറ്റ് ഔട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് പറഞ്ഞ് രാമകൃഷ്ണൻ രവിമാഷെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ക്ഷണിച്ചു. സ്റ്റിയറിംഗിൽ പിടിച്ച് മുൻ ഗ്ലാസിലൂടെ ഒരു വളവെടുത്ത് കണ്ണിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന നിരത്തിൻ്റെ അറ്റം വരെ നോക്കിയതും ഒരു യാത്രക്കാരൻ്റെ ലോകത്തേക്കാൾ തികച്ചും വ്യത്യസ്തമാണ് ഡ്രൈവറുടെ ലോകമെന്ന് രവിചന്ദ്രന് തോന്നി. അത് ദുർഘടവും വളരെ ഇരുണ്ടതുമാണ്. സമാനതകളില്ലാത്ത അകലം പാലിച്ച് അവർ രാത്രിയും പകലും പോലെ സമാന്തരമായി യാത്ര ചെയ്യുന്നു. നിരുത്തരവാദിയായ യാത്രക്കാരൻ്റെ ആഹ്ലാദമോ കാഴ്ചകളുടെ ചമയങ്ങളോ ഒരു കാറോട്ടക്കാരന് വിധിച്ചിട്ടില്ല. ഇഷ്ടാനുസരണം കാൽ നീട്ടിവെക്കാനോ കുത്തനെയുള്ള ഇറക്കത്തിൽ വെച്ച് ഒരു ദിവാസ്വപ്നത്തിൽ പങ്കുചേരാനോ കോട്ടുവാ കൊണ്ട് നേർപ്പിച്ച മനസ്സിനെ ഇളം കാറ്റിലേക്ക് ഊതിവിടാനോ അയാൾക്ക് പറ്റില്ല. നിർബാധം പാഞ്ഞു വരുന്ന ആപത്തുകളെ വെട്ടിച്ച് വെട്ടിച്ച് വിശ്വസിച്ചേൽപ്പിച്ച ജീവനുകളുമായി അയാൾക്ക് മുന്നോട്ട് പോയേ പറ്റൂ. ഗിയർ ഫസ്റ്റിലേക്ക് മാറ്റി ക്ലച്ചിൽ നിന്നും കാലെടുത്തുകൊണ്ട് രാമകൃഷ്ണൻ പറഞ്ഞു, ആദ്യം സ്റ്റിയറിംഗ് റെഡിയാക്കണം, ദാ മെല്ലെ ലെഫ്റ്റ് ഓടിച്ചോളൂ. ഇനി സ്റ്റഡി ചെയ്ത് വണ്ടി പോണേനൊപ്പം സ്റ്റിയറിംഗ് ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കണം. വലത് കൈകൊണ്ട് രവിചന്ദ്രനെ സഹായിച്ചുകൊണ്ട് രാമകൃഷ്ണൻ പറഞ്ഞു, സാറിവിടെ ശ്രദ്ധിക്ക്, വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ണിൻ്റെ പോയിൻ്റ് കാറിൻ്റെ 50 വാര ഫ്രണ്ടിലായിരിക്കണം, എന്നാലേ വണ്ടിയുടെ ഡയറക്ഷൻ മനസ്സിലാവുള്ളൂ. അപ്പോഴേക്കും റോഡിൻ്റെ മധ്യരേഖയിൽ നിന്നും റോങ് സൈഡിലേക്ക് 2 അടി വിട്ടുപോയ കാറിന് നേരെ പാഞ്ഞു വന്ന ടെമ്പോ വാൻ തലനാരിഴ മാറി മിന്നൽ വേഗത്തിൽ കടന്നുപോയി. നനഞ്ഞ മണൽത്തരികളിൽ അതിൻ്റെ ടയർ ഉരയുന്ന ഒച്ച രവിചന്ദ്രൻ്റെ ഉള്ളിൽ നടുക്കമുണ്ടാക്കി. സാറ് പേടിച്ചുല്ലേ, തുടങ്ങിയിട്ടുള്ളോ? അവൻ അങ്ങനെയൊക്കെ പോവും, പക്ഷെ നമ്മൾ സൂക്ഷിക്കണം. ഈ റോഡ് മുഴുവൻ നമ്മുടേതാണെന്ന് വിചാരിക്കരുത് കേട്ടോ സാറേ. രവിചന്ദ്രൻ കേരളത്തിലെ റോഡുകളുടെ ശോച്യാവസ്ഥയെക്കുറിച്ചും വാഹനങ്ങളുടെ ഗണ്യമായ വർദ്ധവിനെപ്പറ്റിയും സംസാരിക്കുവാൻ തുടങ്ങി. ഇത് പറഞ്ഞാലും നമ്മുടെ വണ്ടി ഓടില്ല, വണ്ടിയോള് 100 ആയിരോ കാണും, പക്ഷെ നമുക്കൊരു വഴി ദൈവം കൃത്യ വീതിച്ച് തന്നിട്ടുണ്ട്. അതുമ്മക്കൂടെ സാവധാനം അങ്ങോട്ട് ഓടിച്ചു പോയാൽ എത്തോണ്ടടുത്ത് നമ്മളെത്തും. ഇത്തിരി വൈകിന്നിരിക്കും, വൈകട്ടെ. വെപ്രാളം കാട്ടി വല്ലോടത്തും കൊണ്ടുപോയി ചാർത്തിയാൽ പിന്നെ പരിക്കായി കേസായി. വിചാരിച്ച നേരത്തെ എത്തുമോ? അതുമില്ല, ടെൻഷൻ മാത്രം ബാക്കി. ലോകത്തിപ്പോൾ ഏറ്റവും കൂടുതൽ വിട്ടുപോകുന്നത് ടെൻഷൻ മാറ്റേണ്ട ഗുളികയാണത്രേ. ശരിയാണോ സാറേ? കഴിഞ്ഞ ആഴ്ചയിൽ ലൈസൻസ് കിട്ടിയ നരേന്ദ്രൻ സാറാ പറഞ്ഞേ, അങ്ങൊരു മെഡിക്കൽ റപ്പാ. ശരിയായിരിക്കാം, രവിചന്ദ്രൻ ചിരിച്ചു. ഹൈ, പിന്നെന്തുട്ട് കാര്യം? തെല്ലിട ആലോചിച്ചുകൊണ്ട് രാമകൃഷ്ണൻ തീർച്ചപ്പെടുത്തി. ശരിയാ, നാട് പുരോഗമിക്കുന്തോറും ടെൻഷൻ കൂടും. രവിചന്ദ്രൻ്റെ പെർമിഷനോടുകൂടി അയാൾ ഒരു ബീഡി കത്തിച്ചു. ഈ റോഡ് എന്നെ ചിലതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് സാറേ, ജീവിതം ഒരു നീണ്ട പാതയാണെന്നൊക്കെ നിങ്ങൾ സാഹിത്യ ഭാഷയിൽ പറയാറില്ലേ. ഞാനിതൊന്നും പഠിച്ചത് ബുക്ക് വായിച്ചിട്ടല്ല, വണ്ടി ഓടിച്ചിട്ടാ 25 കൊല്ലം. അന്ന് രാത്രി ഷവറിന് താഴെ കൈപ്പത്തികൾ പരത്തി വെച്ച് അതുവരെയില്ലാത്ത ആത്മവിശ്വാസത്തോടെ രവി മാഷൻ നിന്നു. അയാൾ പെട്ടെന്ന് ഒരു യൂട്ടേൺ എടുത്ത് ഹൈവേയിലേക്ക് കയറി. ചലിച്ചു തുടങ്ങിയ വൈപ്പർ അയാളുടെ കാഴ്ചയെ കഴുകി വെടുപ്പാക്കി. ഷവറിൽ നിന്നും വീശിയടിച്ച പെരുമഴയിലൂടെ രവിചന്ദ്രൻ്റെ കാർ അതിവേഗം പാഞ്ഞുപോയി. ഇടതുവശത്തിരിക്കുന്ന അഖിലയെ ഈർഷ്യയോടെ നോക്കി അയാൾ പറഞ്ഞു, സ്പീഡോമീറ്ററിലേക്ക് നോക്കടി, നിൻ്റെ പുവർ 40 അല്ല, 90 പറന്നുകൊണ്ടിരിക്കുന്നത്. പാവം പേടിച്ചു പോയി, വേണമെങ്കിൽ പിടിച്ചിരുന്നോ? ഇപ്പം മനസ്സിലായല്ലോ നിൻ്റെ വിവരക്കേട് വെച്ച് എഴുത്തുകാരെ അളക്കല്ലേ. പെട്ടെന്ന് അടുക്കളയിൽ നിന്നും ഒരു കിണ്ണത്തിൻ്റെ ഒച്ച ഉയർന്നു. ഓവർ സ്മാർട്ടാവല്ലേട്ട മാഷേ, തുടങ്ങിയിട്ടുള്ളോ? പിറ്റേന്ന് ഒരു ബഹുനില ഫ്ലാറ്റിന് താഴെ കാർ നിർത്തി രാമകൃഷ്ണൻ 3-4 തവണ ഹോണിൽ തട്ടി. 2-ാം നിലയിൽ നിന്നും വിൻഡോ കർട്ടൻ നീക്കി ഒരു സ്ത്രീ തടിച്ച കഴുത്ത് നീട്ടി. പ്ലീസ് വെയിറ്റ്, ഐ വിൽ കം, അവർ പറഞ്ഞു. കേരളവർമ്മയിലെ ഇംഗ്ലീഷ് ടീച്ചറാ ലതാ മാഡം, രാമകൃഷ്ണൻ പറഞ്ഞു. 5 മിനിറ്റ് പിന്നെയും കഴിഞ്ഞു. അവരോട് വരാൻ പറ, എന്താ അത്ര ഒരുങ്ങാൻ? രവീന്ദ്രൻ വാച്ചിൽ നോക്കി തിരക്ക് കൂട്ടി. സാറിന് ടീച്ചർമാരുടെ മനഃശാസ്ത്രം അറിയാഞ്ഞിട്ടാ, രാമകൃഷ്ണൻ ചിരിച്ചു. അവർക്ക് ആരെയും വഴക്ക് പറയാം, എന്നാൽ അവരെ ആർക്കും വഴക്ക് പറയാൻ പാടില്ല. ലതാ മാഡം വന്നപ്പോൾ രാമകൃഷ്ണൻ അവരെ രവിചന്ദ്രന് പരിചയപ്പെടുത്തി. ലേണേഴ്സ് ടെസ്റ്റ് എഴുതി 2 മാസം കഴിഞ്ഞിട്ടും ഒരു തുടക്കക്കാരിയെ പോലെ ഗുരുതരമായ വീഴ്ചകൾ വരുത്തിക്കൊണ്ട് വണ്ടി ഓടിക്കുന്ന ലതാ മാഡത്തിനരികിൽ ആത്മസംയമനത്തോടെ തെറ്റുതിരുത്തുന്ന രാമകൃഷ്ണൻ ക്ഷമയുടെ നെല്ലിപ്പലക പല പണിതവനാണെന്ന് തോന്നും. പത്ര ഓഫീസിനരികിൽ ഇറങ്ങുമ്പോൾ പ്രൊഫസർ കയ്യിലുണ്ടായിരുന്ന ഫോട്ടോ രാമകൃഷ്ണനെ കാണിച്ചു. വി ആർ ഗോയിങ് ടു സെലിബ്രേറ്റ് 25th വെഡിങ് ആനിവേഴ്സറി, പത്രത്തിലൊന്ന് കൊടുക്കണം, ചെറുപ്പക്കാരൊക്കെ ഒന്ന് കാണട്ടെ. ലതാ മാഡം പോയപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, നാണമില്ലാത്ത വർഗം, പ്രൊഫസറാണ് പോലും. എൻ്റെ സാറേ, 10-25 കൊല്ലം ഒരു സ്ത്രീയും പുരുഷനും ഒന്നിച്ച് ജീവിച്ചു എന്നൊക്കെ പറയണത് അത്ര നിസ്സാര കാര്യമല്ല, കെട്ടി നോക്ക്, അപ്പോഴറിയാം. അതിന് മറുപടി പറയാതെ രവിചന്ദ്രൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് മാറിയിരുന്നു. ഒരു കാറും പെണ്ണും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത്തിരി ക്ഷമയും ശ്രദ്ധയും ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ തട്ടാണ്ടേയും മുട്ടാണ്ടേയും കുറച്ച് കാലം മുമ്പോട്ടാ പോവാം. പിന്നെ 25-ാം വാർഷികം, അതൊക്കെ ഒരു ഷോണ്. അവരവർക്ക് തന്നെ സ്വയം അങ്ങോട്ട് വിശ്വാസമാവണ്ടേ? റൈറ്റ് സിഗ്നൽ കൊടുക്ക്, ഫുള്ളൊടിച്ചോ, ഒടിവ് പോരാട്ടോ. ആ ഇനി സ്റ്റഡി. ഈ ആണും പെണ്ണും ഒരിക്കലും ചേരില്ല സാറേ. പിന്നെ പരസ്പര ധാരണയോടെ പുറത്ത് പശവെച്ച് ഒട്ടിച്ചുണ്ടാക്കുന്ന ഒരു ചിത്രം, അതിൻ്റെ ചുവട്ടിലൊരു പേര കൊടുക്കും, ദാമ്പത്യം, അത്രയേ ഉള്ളോ? രവിമാഷ് അത്ഭുതത്തോടെ രാമകൃഷ്ണനെ നോക്കി. ഈ നോട്ടത്തിൻ്റെ ഗുട്ടൻസ് എനിക്ക് പിടിയിട്ടുണ്ടോ സാറേ? ഇതെന്തുട്ട ഡ്രൈവർമാരും സാഹിത്യം പറയാൻ തുടങ്ങിയ എന്നല്ലേ. സാറിപ്പോൾ ഇരിക്കുന്നോടത്ത് പ്രശസ്തരായ കുറേ ഗഡികൾ ഇരുന്നുണ്ട്. അവരോടൊക്കെ മിണ്ടിയും പറഞ്ഞും മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും എന്നൊക്കെ പറയണ പോലെ എനിക്കിപ്പോൾ സാഹിത്യം, രാഷ്ട്രീയം, നിയമം, സിനിമ, ഹിസ്റ്ററി, ഇങ്ങനെ എന്താ പറയുക, എല്ലാറ്റിലും ഇത്രീശ പിടിപാടൊക്കെ ഉണ്ട് എന്ന് കൂട്ടിക്കോളൂ. സത്യം പറഞ്ഞാൽ ഈ ടി വിയിലും പത്രത്തിലും ഒക്കെ കാണുന്ന സാംസ്കാരിക നായകന്മാരെയും സാഹിത്യകാരന്മാരെയും അകലെ നിന്നിട്ട് ആരാധിക്കാൻ കൊള്ളാം. അടുത്തിരുന്ന കുറച്ച് നേരം സംസാരിക്കണം, അപ്പം അറിയാം നമ്മുടെ അത്ര പോലും ജീവിതബോധം അവർക്കില്ല. സാറിൻ്റെ കാര്യമല്ലാട്ടാ. ഒരു നിമിഷം രവീന്ദ്രൻ്റെ മനസ്സിലേക്ക് അഖില കടന്നു വന്നു. പുതപ്പ് കഴുത്തുവരെ വലിച്ചിട്ട് അവൾ അയാൾക്ക് നേരെ തിരിഞ്ഞു കിടന്നു. അവളുടെ മുഖത്തിന് ചുറ്റും ടൂത്ത് പേസ്റ്റിൻ്റെ മണം. ഹൈ, സാറ് എന്തിട്ടാ ആലോചിക്കണേ? ഓടിക്കണതിൻ്റെ ഇടയിൽ ഇങ്ങനെ റീലിയാ പോയ വണ്ടിയുടെ പണി തീരൂട്ടാ, രാമകൃഷ്ണൻ ഓർമ്മിപ്പിച്ചു. സൈഡ് ഒതുക്കി ഇറങ്ങിക്കോ സാറേ, ക്ലച്ചും കീറും നാളെ തുടങ്ങാം. രവീന്ദ്രൻ വണ്ടിയിൽ നിന്നിറങ്ങി വീടിന് നേരെ നടന്നു. ഒരു കണക്കിന് ഇന്നത്തെ എഴുത്തുകാർ അടക്കമുള്ള ബുദ്ധിജീവികൾ ഒരു ഒച്ചിനേക്കാൾ സുരക്ഷിതരാണ്. സുഖവും ആഡംബരവും പ്രശസ്തിയും ഏത് സാധാരണക്കാരനേക്കാളും കൂടുതലായി ആഗ്രഹിക്കുകയും അതിനകത്ത് കിടന്ന് കൊമ്പ് നീട്ടുകയും ചെയ്യുന്നവരാണ് അവർ. കാലത്ത് രാമകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളിലൂടെ രവിചന്ദ്രൻ ഇങ്ങനെ ചില ധാരണകളിൽ ചെന്നുപെട്ടു. തൻ്റെ ഫ്രിഡ്ജിലും വെള്ളം തണുക്കുന്നുണ്ട്. വിരിപ്പിൽ എംബ്രോയിഡറി ചെയ്ത് വിടർത്തിയ സൂര്യകാന്തികൾ തന്നെ ഓറഞ്ച് നിറമുള്ള ഉറക്കത്തിലേക്ക് വിളിക്കുന്നുണ്ട്. ഇനി എന്തോന്ന് നോക്കാനാ സാറേ എന്ന് കോട്ടയം സ്ലാങ്ങിൽ ആത്മവിശ്വാസമുള്ളവനാക്കുന്ന 2 ATM കാർഡുകൾ ഈ പേഴ്സിലുണ്ട്. ഇങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ അഖിലയേക്കാൾ മെച്ചപ്പെട്ട ഒരു വ്യക്തിത്വം അവകാശപ്പെടാൻ പറ്റാത്ത സ്ഥിതിക്ക് അവളുടെ ശീലങ്ങളെ മുറിച്ചു മാറ്റാനോ ബാലിശമാണെന്ന് വിരൽ ചൂണ്ടാനോ തനിക്കെന്താ അധികാരം? ലൈറ്റ് അണച്ച് കിടന്നെങ്കിലും ഉറക്കം വന്നില്ല. ഇടയ്ക്കിടെ തെളിഞ്ഞ മൊബൈലിൻ്റെ നീല വെളിച്ചത്തിലൂടെ സമയം ഒരു കായൽ ചെടി പോലെ നീങ്ങിക്കൊണ്ടിരുന്നു. രവിമാഷ് പലതവണ എഴുന്നേറ്റ് ബാത്റൂമിലേക്കും ജീരകം നിറച്ച കൂജക്കരികിലേക്കും നടന്നു. അയാളുടെ പൊറുതികേട് കണ്ട് കൂജ പറഞ്ഞു, എൻ്റെ മാഷേ, നിങ്ങളിപ്പോൾ ആലോചിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അന്ന് വാഷിംഗ് മെഷീൻ വിളിച്ച് ചോദിച്ചതും. അപ്പോൾ അതിനോട് ചൂടായി, ഇങ്ങനെ പോയാൽ കുറേ വെള്ളം കുടിക്കേണ്ടി വരും. സർ, ഒരു വാഹനം ഒരു ശരീരമാണ്. എഞ്ചിനാണ് ഹാർട്ട്, ഓയിൽ ട്യൂബിനെ രക്തക്കുഴൽ എന്ന് പറയും. ക്ലച്ചും ഗിയറും പഠിപ്പിക്കുന്നതിനിടയിൽ വണ്ടിയെപ്പറ്റി തികച്ചും അജ്ഞനായ ഒരാൾക്ക് കാര്യങ്ങൾ എളുപ്പമാക്കാൻ രാമകൃഷ്ണൻ്റെ ഈ ഉദാഹരണം നല്ലതാണെന്ന് രവീന്ദ്രനും തോന്നി. അയാളുടെ കാലുകൾ ക്ലച്ചിൽ നിന്നും വിട്ടതും വണ്ടിയുടെ കശേരുക്കളിൽ ഒരു വിറയൽ ബാധിക്കുകയും വീലുകൾ ഒരു തൂവൽ കനത്തിൽ പറക്കാൻ സജ്ജമാവുകയും ചെയ്തു. രാമകൃഷ്ണൻ പറഞ്ഞു, ഇനി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടി സംസാരിക്കും. സംസാരിക്കേ? രവിമാഷ് ചോദിച്ചു. ആ, സംസാരിക്കും, സാറ് ശ്രദ്ധിച്ചോളാം. ഒരു കയറ്റത്തിൽ വെച്ച് വണ്ടിയുടെ വേഗം കുറഞ്ഞു, ഒച്ച മാറി. സാറ് കേൾക്കണ്ട, വണ്ടി സംസാരിച്ചു തുടങ്ങി. രാമകൃഷ്ണൻ രവീന്ദ്രനെ തൊട്ടു. ശരിയാണ്, വണ്ടി പരാതി പറയുന്നു. എന്തട്ട മാഷേ, എനിക്ക് ഈ ഗിയറിൽ ഈ കയറ്റം കയറാൻ പറ്റില്ല. ഹൈ, സെക്കൻഡ് ഇട് മാഷേ. കേട്ടുവല്ലോ, രാമകൃഷ്ണൻ ചിരിച്ചു. എന്നാൽ ഗിയറ് ചേഞ്ചാക്കിയുള്ളൂ. പെട്ടെന്നാണ് എതിരെ നിന്നും അതിവേഗത്തിൽ ഒരു മാരുതി ഓൾട്ടോ പാഞ്ഞു വന്നത്. രവിമാഷ് വണ്ടി ഇടത്തേക്ക് വെട്ടിച്ചതും ബ്രേക്കിന് പകരം കാൽ ആക്സിലേറ്ററിലേക്ക് പോയി. വണ്ടി ടെലിഫോൺ പോസ്റ്റർ അടിച്ച് തുറന്ന ഡോറോടുകൂടി പാടത്തേക്ക് വഴുതി ഇറങ്ങിയപ്പോഴേക്കും രാമകൃഷ്ണന് നിയന്ത്രണം കിട്ടി. എന്തിട്ട് പണിയാ സാറേ എന്ന് രാമകൃഷ്ണൻ്റെ കുറ്റപ്പെടുത്തൽ നേരിടാനാവാതെ രവിമാഷ് സ്റ്റിയറിങ്ങിൽ നെറ്റി ചേർത്ത് കിതപ്പടക്കി. വണ്ടി വർക്ക്ഷോപ്പിൽ കയറ്റി മടങ്ങുമ്പോൾ രാവിലെ ഉണ്ടായ അപകടത്തിൻ്റെ കാരണം രാമകൃഷ്ണനോട് പറഞ്ഞാലേ മനസ്സിനൊരയവ് കിട്ടൂ എന്ന് രവീന്ദ്രന് തോന്നി. അയാൾ രാമകൃഷ്ണനെയും കൂട്ടി പെനിൻസുലയിൽ കയറി. അരക്കുപ്പി സ്മിർനോഫ് കഴിക്കുമ്പോഴേക്കും രവീന്ദ്രൻ്റെ ദാമ്പത്യത്തിലെ ശരികേട് മുഴുവൻ രാമകൃഷ്ണന് മനഃപ്പാടമായി കഴിഞ്ഞിരുന്നു. അതിൽ പ്രത്യേകിച്ചൊരു അത്ഭുതവും അയാൾക്ക് തോന്നിയില്ല. സ്വകാര്യതയുടെ കുമിളകൾ ഉടയ്ക്കുക എന്നുള്ളത് ഒരു പ്രത്യേക ഘട്ടത്തിൽ വെച്ച് 2 മദ്യപാനികൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ആ ഓൾട്ടോവിലുണ്ടായിരുന്ന വൈഫാണല്ലേ? രാമകൃഷ്ണൻ ചോദിച്ചു. രവീന്ദ്രൻ ബില്ലിന് മുകളിൽ കിടക്കുന്ന ജീരകത്തിൽ നിന്ന് 1-2 എണ്ണം എടുത്ത് വെറുതെ ചവച്ചു. ഒരാളെപ്പോലെ മറ്റൊരാൾ ജീവിക്കണമെന്ന് പറയുന്നതിൽ കാര്യമില്ലേ സാറേ? ഞാൻ പറയാറില്ലേ, ദൈവം ഓരോരുത്തർക്കും അവരവരുടെ റോഡ് അളന്നാ കൊടുത്തിട്ടുണ്ട്. ആദ്യം കൂടെ ഓടിച്ച് പോയാൽ പോരെ. രാമകൃഷ്ണൻ ഗ്ലാസിനടിയിലുണ്ടായിരുന്ന വോഡ്ക ഐസ് കട്ടയോടൊപ്പം വായിലൊഴിച്ചു. സാറിനറിയോ, ഒരു ഫാക്ടറിയിൽ 1000-ക്കണക്കിന് കാറുകൾ നിർമ്മിക്കും. ഗുണനിലവാരം നോക്കിയ എല്ലാ വണ്ടികളും സെയിം ആയിരിക്കും. പക്ഷെ കൂട്ടത്തിൽ 1 എണ്ണം എൻജിനീയറിങ്ങിൻ്റെ കണക്കാ വെട്ടിച്ച് നമ്മളെ അമ്പരിപ്പിക്കും. അതിൻ്റെ മൈലേജും പുള്ളിങ്ങും ഒക്കെ കണ്ട നമ്മുടെ കണ്ണാ തള്ളും. അത് കയ്യെ കിട്ടണവൻ ഭാഗ്യവാൻ. മാരേജിൻ്റെ കാര്യം ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാ സാറേ, ഒരു ലോട്ടറി. പക്ഷെ 2 രൂപയുടെ പൂച്ച 5 രൂപയുടെ പാല് കുടിച്ചു എന്ന് പറയണ കൂട്ട എല്ലാവരുടെയും കാര്യം. അസംതൃപ്തി കേട്ടോ സാറേ. എനിക്ക് നവംബറിൽ 55 ആയി. ഭാര്യയും ഞാനും തമ്മിൽ 4.5 വയസ്സിൻ്റെ ഡിഫറൻസുള്ളൂ. 10-22 കൊല്ലത്തെ ദാമ്പത്യത്തിലേക്ക് റിവേഴ്സ് അടിച്ച ഓർമ്മകളുടെ സുഗന്ധമൊന്നുമില്ല. ആകപ്പാടെ ഒരുമാതിരി പഴയ ഗ്രീസിൻ്റെ സ്മെല്ലാണ്. തേച്ചാലും കുളിച്ചാലും പോവില്ല. ഉണ്ണണ ചോറിലും കിടക്കപ്പായയിലും പറയണ വാക്കിലും വരെ ഈ മണണ്ടേ. 45 കഴിഞ്ഞ് തീർന്നു സാറേ. ബോഡിയൊക്കെ സെക്കൻഡ് ഹാൻഡ് ആയില്ലേ? പിന്നെ അതുമേലുള്ള ഈ സെക്സൊക്കെ ഓണവും വിഷുവും പോലെ കൊല്ലത്തിൽ ഒരിക്കലും നടന്നാൽ നടന്നു, അത്ര തന്നെ. പിന്നെ വേണ്ടത് അണ്ടർസ്റ്റാൻഡിങ്ങാ. ലൈഫ് സ്മൂത്താവണമെങ്കിൽ അത് വേണം. നമ്മുടെ കാര്യത്തിൽ അതൊന്നും നടക്കില്ലേ സാറേ. കാലത്ത് 6 മണിക്ക് എനിക്ക് ഒരു പോക്കാ പോയ വെയിലും പൊടിയും കൊണ്ട് തിരിച്ചെത്തണത് രാത്രിയിലാണ്. പിന്നെ എന്തുട്ട അണ്ടർസ്റ്റാൻഡിങ് കുഴമ്പിടുമ്പോൾ അടുക്കള പുറത്തുനിന്ന് അവൾ വിളിച്ച് പറയും, വെള്ളം ചൂടായിട്ടാ. ഞാൻ കുളിക്കും. മുടി ചീകണ നേരത്ത് അവൾ പറയും, ചോറെടുത്തുവിട്ടാ, ഞാൻ കഴിക്കും. ഉറങ്ങണേന് മുൻപ് ഭാര്യയോട് കുറച്ചുനേരം മിണ്ടിയും പറഞ്ഞിരുന്ന ദാമ്പത്യത്തിനൊരു ഉറപ്പും മിനുസൊക്കെ കിട്ടുന്ന ഞാനൊരു വീക്കിലിയിൽ വായിച്ചിട്ടുണ്ട്. കൊതിയിലഞ്ഞിട്ടല്ല സാറേ, കിടന്ന് അപ്പം അങ്ങോട്ട് ഉറങ്ങിപ്പോവും. രാവിലെ തൊട്ടുള്ള ഈ ഓട്ടല്ലേ അത്രയ്ക്ക് ക്ഷീണാ. ആഹാ, ഈ നിന്ന നിൽപ്പിൽ ഞാൻ ഉപേക്ഷിച്ചാലും അവൾക്കൊരു ചുക്കും സംഭവിക്കില്ല എന്നറിയാം. പക്ഷെ നമ്മളെക്കൊണ്ട് പറ്റില്ലേ സാറേ. രാത്രി ഉണർന്ന പായയുടെ അറ്റത്ത് അവൾ ഉറങ്ങണത് കാണാം. ഞാൻ കുറേ നേരം അവളറിയാതെ അവളുടെ മോത്താ നോക്കി നിൽക്കും. നിശ്ചലവും വളരെ ഏകാന്തവുമായൊരു തടാകത്തിലേക്ക് നോക്കി വെറുതെ ഇരിക്കുന്ന ഒരാളെപ്പോലെ ചെലവഴിച്ച രാത്രികളെ രാമകൃഷ്ണൻ ഓർത്തെടുത്തു. അപ്പോൾ രാമകൃഷ്ണൻ്റെ തൊണ്ടയിടറി. മലവെള്ളം പോലെ അവളുടെ മുഖത്തേക്ക് ലോകത്തിലെ മുഴുവൻ സങ്കടവും കുത്തിയൊലിച്ച് വരണ പോലെ തോന്നും. എനിക്കപ്പം നെഞ്ചാ പൊട്ടും. രാമകൃഷ്ണൻ പെട്ടെന്ന് നടപ്പാതയിൽ കുത്തിയിരുന്ന് വിധുമാൻ തുടങ്ങി. അയാളിൽ നിന്ന് അങ്ങനെ ഒരു അനുഭവം രവീന്ദ്രൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അയാൾ സമാധാനിപ്പിക്കാൻ രാമകൃഷ്ണൻ്റെ പുറത്ത് തട്ടിക്കൊണ്ടിരുന്നു. ഇല്ല സാറേ, എനിക്കുറപ്പാ. ഉറങ്ങിക്കിടക്കണ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിയ ആർക്കും അവരെ ഉപേക്ഷിക്കാൻ പറ്റില്ല. രാമകൃഷ്ണൻ സഹജമായ ആത്മാർത്ഥതയോടെ കരച്ചിൽ തുടർന്നു. ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. ദേവേന്ദ്രൻ അയാളെ എഴുന്നേൽപ്പിച്ച് ഓട്ടോയിൽ കയറ്റി വിട്ടു. 2 ആഴ്ചയ്ക്കുള്ളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്നു. എച്ച് എടുത്ത് കാറിൽ നിന്നിറങ്ങിയപ്പോൾ രാമകൃഷ്ണൻ രവീന്ദ്രൻ്റെ കൈ പിടിച്ചമർത്തി സന്തോഷം പ്രകടിപ്പിച്ചു. ഇനി പേടിക്കാനില്ല, ഫോർവേഡ് ഈസിയാണ്. ഫിലിപ്പ് സാറ് നമ്മുടെ സ്വന്തം ആളാണ്. വൈകുന്നേരം രാമകൃഷ്ണൻ ഫോണിൽ വിളിച്ചു. ലൈസൻസ് 3 ദിവസത്തിനകം വീട്ടിൽ വന്ന് ഏൽപ്പിച്ചോളാം. വേണ്ട, താൻ ടൗണിൽ ഇറങ്ങുമ്പോൾ കളക്ട് ചെയ്തോളാമെന്ന് രവീന്ദ്രൻ പറഞ്ഞു. 3-4 ദിവസം കഴിഞ്ഞ് പതിവ് പോലെ വിയർത്തൊലിച്ച് വീട്ടിൽ വന്നു കയറിയ രാമകൃഷ്ണനോട് ഭാര്യ വിളിച്ചു പറഞ്ഞു, ആ രവിമാഷിൻ്റെ ലൈസൻസ് കൊണ്ടുപോയിണ്ടട്ടാ. സാറെപ്പോഴാണ് വന്നേ? രാമകൃഷ്ണൻ ചോദിച്ചു. സാറല്ല, ഒരു പെൺകുട്ടിയെ വന്നായിരുന്നേ. തിരക്കിനിടയിൽ ആരാന്ന് ചോദിക്കാൻ പറ്റിയില്ല. അത് കേട്ട് രാമകൃഷ്ണൻ്റെ കണ്ണുകൾ ആശ്ചര്യം കൊണ്ടു. ഷർട്ട് ഊരി ചുമലിലെ ആണിയിൽ കൊളുത്തിയിടുമ്പോൾ അയാൾ മെല്ലെ ചിരിച്ചു. അപ്പോൾ അടുക്കളയിൽ നിന്നും ഭാര്യ വിളിച്ചു പറഞ്ഞു, വെള്ളം ചൂടായിട്ടാ.